വാക്കുകളുടെ പുസ്തകം 21-ാം അധ്യായം 11-ാം വാക്യം മുതൽ പറയുമ്പോൾ, നിയമവിധേയൻ വികാരങ്ങളെ നിയന്ത്രിക്കുന്നു, ജ്ഞാനം ദൈവഭക്തിയിൽ പൂർണ്ണമാകുന്നു. ബുദ്ധിസാമർഥ്യമില്ലാത്തവനെ പഠിപ്പിക്കുക സാധ്യമല്ല, എന്നാൽ നീരസം വളർത്തുന്ന ഒരുതരം സാമർഥ്യമുണ്ട്. ബുദ്ധിമാന്റെ ജ്ഞാനം കവിഞ്ഞൊഴുകുന്ന നദി പോലെ പെരുകുന്നു, അതിന്റെ ഉപദേശം വറ്റാത്ത നീരുറവയാണ്. ഭോഷന്റെ മനസ്സ് ഓട്ടക്കലം പോലെയാണ്, അതിൽ അറിവ് തങ്ങി നിൽക്കുകയില്ല. അറിവുള്ളവൻ ജ്ഞാന സൂക്ഷ്മങ്ങൾ കേൾക്കുമ്പോൾ അവയെ പുകഴ്ത്തുകയും പരിപുഷ്ടമാക്കുകയും ചെയ്യും. ഭോഷൻ അവ പുച്ഛിച്ച് പുറം തള്ളും. ഭോഷന്റെ സംസാരം ഭാരമുള്ള ചുമട് പോലെയാണ്, ബുദ്ധിമാന്റെ സംഭാഷണം ആനന്ദമുളവാക്കുന്നു. സദസ്യർ ബുദ്ധിമാന്റെ സംസാരം സ്വാഗതം ചെയ്യുകയും അതേപ്പറ്റി ചിന്തിക്കുകയും ചെയ്യുന്നു. ഭോഷന് ജ്ഞാനം തകർന്ന വീട് പോലെയാണ്, അജ്ഞന്റെ അറിവ് പരസ്പര ബന്ധമില്ലാത്ത പുലമ്പലാണ്. മൂടന് വിദ്യാഭ്യാസം കാലുകളിൽ ചങ്ങല പോലെയും വലത്തു കൈയിൽ വിലങ്ങു പോലെയുമാണ്. പോഷൻ ഉറക്കിച്ചിരിക്കുന്നു, ബുദ്ധിമാൻ നിശബ്ദം പുഞ്ചിരിക്കുന്നു. ബുദ്ധിമാന് വിദ്യ സ്വർണ്ണാഭരണം പോലെയും വലത്തു കൈയിൽ വള പോലെയുമാണ്. പോഷൻ വീട്ടിലേക്ക് തള്ളിക്കയറുന്നു, അനുഭവ സമ്പന്നൻ ഉപചാരപൂർവ്വം അതിന്റെ മുമ്പിൽ നിൽക്കുന്നു. സംസ്കാര ശൂന്യൻ വീട്ടിനുള്ളിലേക്ക് ഒളിഞ്ഞു നോക്കുന്നു, സംസ്കാര സമ്പന്നൻ പുറത്ത് കാത്തു നിൽക്കുന്നു. വാതിൽക്ക് ഒളിഞ്ഞു നിന്ന് ശ്രദ്ധിക്കുന്നത് അപമര്യാദയാണ്, വിവേകി അങ്ങനെ ചെയ്യാൻ ലജ്ജിക്കും. വൃദ്ധഭാഷകൻ അന്യരുടെ വാക്കുകൾ ആവർത്തിക്കുന്നു, വിവേകി വാക്കുകൾ തൂക്കി ഉപയോഗിക്കുന്നു. പോഷന്റെ മനസ്സുമായാലും ബുദ്ധിമാന്റെ വായ മനസ്സിലുമാണ്. ദൈവഭയമില്ലാത്തവൻ പ്രതിയോഗിയെ ശപിക്കുമ്പോൾ തന്നെ തന്നെയാണ് ശപിക്കുന്നത്. പരദൂഷകൻ തന്നെ തന്നെ മലിനനാക്കുന്നു, അവൻ അയൽക്കാർക്ക് നിന്ദനാണ്. ചെളിയിൽ പൂണ്ട കല്ലുപോലെയാണ് അലസൻ, അവന്റെ നിന്ദ്യാവസ്ഥയെല്ലാവരും പരിഹസിക്കുന്നു. അലസൻ ശുചിത്വമില്ലാത്ത ചാണകക്കൂനയിലെ ചേർന്ന തുല്യം, അതിനെ സ്പർശിക്കുന്നവൻ കൈകുടഞ്ഞു കളയുന്നു. ദുർമാർഗയുടെ പിതാവായിരിക്കുക അപകീർത്തികരമാണ്, പെൺകുട്ടി ജനിക്കുന്നത് നഷ്ടമാണ്. വിവേകമുള്ള പുത്രിക്ക് ഭരണേ ലഭിക്കും, ലജ്ജാകരമായി പ്രവർത്തിക്കുന്ന പുത്രി പിതാവിന് ദുഃഖഹേതു. അടക്കമില്ലാത്ത മകൾ പിതാവിനും ഭർത്താവിനും അപകീർത്തി വരുത്തുകയും ഇരുവരാലും വെറുക്കപ്പെടുകയും ചെയ്യുന്നു. അനവസരത്തിൽ പറയുന്ന കഥ വിലാപവേളയിൽ സംഗീതം പോലെയാണ്, എന്നാൽ ജ്ഞാനത്തിന്റെ ശിക്ഷണം എപ്പോഴും ഉചിതമാണ്. മൂടനെ വിദ്യ അഭ്യസിപ്പിക്കുന്നത് പൊട്ടിയ കളത്തിന്റെ കഷ്ണങ്ങൾ ഒട്ടിച്ചേർക്കുന്നത് പോലെയാണ്, അല്ലെങ്കിൽ ഗാഠനിദ്രയിൽ ലയിച്ചവനെ ഉണർത്തുന്ന പോലെയാണ്. മൂടനോട് കഥ പറയുന്നവർ അർദ്ധനിദ്രാവസ്ഥയിൽ കഴിയുന്നവനോടാണ് പറയുന്നത്. പറഞ്ഞു കഴിയുമ്പോൾ എന്താണ് പറഞ്ഞതെന്ന് അവൻ ചോദിക്കും. മരിച്ചവനെ ഓർത്ത് കരയുക, അവന്റെ പ്രകാശം പാഞ്ഞുപോയി. ഭോഷനെ ഓർത്ത് കരയുക, അവന്റെ ബുദ്ധി കെട്ടുപോയി. മരിച്ചവനെ ഓർത്ത് ഏറെ കരയണ്ട, അവന് വിശ്രമം ലഭിച്ചു. ഭോഷന്റെ ജീവിതം മരണത്തെക്കാൾ കഷ്ടമാണ്. മരിച്ചവന് വേണ്ടിയുള്ള വിലാപം 7 ദിവസം കൊണ്ട് അവസാനിക്കുന്നു. ഭോഷന് വേണ്ടിയോ ദൈവഭയമില്ലാത്തവന് വേണ്ടിയോ ഉള്ളത് അവന്റെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നു. മൂടനുമായി അധികം സംസാരിക്കുകയോ ബുദ്ധിശൂന്യനെ സന്ദർശിക്കുകയോ അരുത്. അവനിൽ നിന്ന് അകന്നു നിൽക്കുക, അവൻ നിന്നെ കുഴപ്പത്തിലാക്കും. തന്നെ തന്നെ കുടഞ്ഞ് അവൻ നിന്റെ മേൽ ചെളി തെറിപ്പിക്കും. അവനെ ഒഴിവാക്കുക, നിനക്ക് സ്വസ്ഥത ലഭിക്കും. അവന്റെ പോഷത്തിൽ നിന്നെ വലക്കുകയില്ല. ഈയത്തേക്കാൾ ഭാരമുള്ളത് എന്താണ്? അതിന്റെ പേര് പോഷനെന്നല്ലാതെ മറ്റെന്താണ്? മണലും ഉപ്പും ഇരുമ്പ് കട്ടിയും പോഷനേക്കാൾ എളുപ്പത്തിൽ വഹിക്കാവുന്നതാണ്. കെട്ടിടത്തിന്റെ ശക്തിയായി ഉറപ്പിച്ചിരിക്കുന്ന ഉത്തരം ഭൂമി കുലുക്കത്തിൽ മിളകുകയില്ല. ബുദ്ധിപൂർവമായ ആലോചന കൊണ്ട് മൂഢമായ മനസ്സ് ഏത് ബുദ്ധിയിലും കുലുങ്ങുകയില്ല. ബുദ്ധിപൂർവമായ ചിന്തയിൽ ഉറപ്പിച്ച മനസ്സ് സ്തൂപനിരയിലെ പെൺകളി അലങ്കാരം പോലെയാണ്. മലമുകളിലെ വേലി കാറ്റ് തിളകിപ്പോകുന്നത് പോലെ മൂഢലക്ഷ്യമുള്ള ധീര മനസ്സ് അപകടത്തിൽ ചഞ്ചലമാകും. കണ്ണിൽ കുത്തിയാൽ അശ്രുക്കൾ ഒഴുകും, ഹൃദയം നോവിച്ചാൽ വികാരം പ്രകടമാകും. പക്ഷികളെ എറിഞ്ഞാൽ അവ ഭയപ്പെട്ട പറന്നുപോകും. സ്നേഹിതനെ നിന്ദിച്ചാൽ സൗഹൃദം അവസാനിക്കും. സ്നേഹിതനെതിരെ നീ വാളെടുത്ത് പോയാൽ പോലും നിരാശനാകേണ്ട, സൗഹൃദം വീണ്ടെടുക്കുവാൻ സാധിക്കും. സ്നേഹിതനെതിരെ നീ സംസാരിച്ചാൽ മസ്തനാകേണ്ട, അനുരഞ്ജന സാധ്യതയുണ്ട്. എന്നാൽ നിന്ന ധിക്കാരം, രഹസ്യം വെളിപ്പെടുത്തൽ, ചതി എന്നിവ സ്നേഹിതരെ ഓടിച്ചു കളയുന്നു. അയൽക്കാരന്റെ ദാരിദ്ര്യത്തിൽ അവന്റെ വിശ്വാസം ആർജിച്ചാൽ അവന്റെ ഐശ്വര്യത്തിൽ നിനക്കും പങ്കുചേരാം. കഷ്ടകാലത്ത് അവനോട് ചേർന്ന് നിന്നാൽ അവന്റെ അവകാശത്തിൽ നിനക്കും പങ്കാളിയാകാം. ബീച്ചുളയിൽ നിന്നും നീരാവിയും പുകയും ജ്വാലയ്ക്കുമേ മുമ്പേ ബഹിർഗമിക്കുന്നത് പോലെ നിന്ന രക്ത ചുരിച്ചിലിന്റെ മുന്നോടിയാണ്. സ്നേഹിതനെ രക്ഷിക്കുന്നതിൽ ഞാൻ ലജ്ജിക്കുകയില്ല, ഞാൻ അവനിൽ നിന്ന് മറഞ്ഞിരിക്കുകയുമില്ല. എന്നാൽ അവൻ നിമിത്തം എനിക്ക് എന്തെങ്കിലും ഉപദ്രവം സംഭവിച്ചാൽ അതേപ്പറ്റി കേൾക്കുന്നവരെല്ലാം അവനെ സ്തുതിച്ചുകൊള്ളും. എന്റെ വായിച്ച കാവൽക്കാരനും എന്റെ ചുണ്ടുകളിൽ വിവേകത്തിന്റെ മുദ്രയും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീഴുകയോ നാവും മൂലം നശിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു. എന്റെ പിതാവും ജീവിതത്തിന്റെ നിയന്താവുമായ കർത്താവേ, അവരുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. അവ നിമിത്തം ഞാൻ വീഴാനിടയാക്കരുതേ. എന്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കാൻ ഒരു ചാട്ടയും എന്റെ വികാരങ്ങൾക്ക് വിവേകപൂർണമായ നിയന്ത്രണം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പാപങ്ങൾ ശിക്ഷിക്കപ്പെടാതെ പോവുകയില്ല, എന്റെ കുറ്റങ്ങൾ അവഗണിക്കപ്പെടുകയുമില്ല. എന്റെ പാപങ്ങളും കുറ്റങ്ങളും പെരുകി ഞാൻ എന്റെ ശത്രുക്കൾക്ക് കീഴ്പ്പെടുകയോ അവർ എന്നെ ചൊല്ലി സന്തോഷിക്കുകയോ ചെയ്യുകയില്ല. എന്റെ പിതാവും ദൈവവുമായ കർത്താവേ, എന്റെ ദൃഷ്ടികൾ ഔദസ്യം നിറഞ്ഞതാകരുത്. അതമ വികാരങ്ങൾക്ക് ഞാൻ അടിമയാകരുത്. അമിതമായ ആഹാരപ്രിയമോ ഭോഗാസക്തിയോ എന്നെ കീഴടക്കാതിരിക്കട്ടെ. നിർലജ്ജമായ വികാരങ്ങൾക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. കുഞ്ഞുങ്ങളെ നാവിനെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയെന്ന് കേൾക്കുന്ന ഈ ഉപദേശം അനുസരിക്കുന്നവൻ കുറ്റക്കാരനാവുകയില്ല. പാപിയുടെ പതനത്തിന് കാരണം അവന്റെ ചുണ്ടുകളാണ്. ഈച്ച പറയുന്നവന്റെയും അഹങ്കാരുടെയും വീഴ്ചയ്ക്ക് കാരണം നാവ് തന്നെ. ആണയിടുന്ന ശീലം നല്ലതല്ല. പരിശുദ്ധന്റെ നാമം വെറുതെ ഉരുവിടരുത്. നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന അടിമയുടെ ശരീരത്തിൽ മുറിവ് ഒഴിയാത്തതുപോലെ എല്ലായ്പ്പോഴും ദൈവനാമം വിളിച്ച് ശബ്ദം ചെയ്യുന്നവൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനായിരിക്കുകയില്ല. പതിവായി ആണയിടുന്നവൻ അകൃത്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും. അവന്റെ ഭവനം ശിക്ഷയിൽ നിന്ന് ഒരിക്കലും മുക്തമാവുകയുമില്ല. ശബ്ദം നിറവേറ്റാതെ പോയാൽ അവൻ കുറ്റക്കാരനാകും. മനഃപൂർവ്വം ലംഘിച്ചാൽ ഇരട്ടി പാപമുണ്ട്. കള്ളസത്യം ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടും. അവന്റെ ഭവനത്തിൽ വിപത്തുകൾ നിറയും. മരണതുല്യമായ ഒരുതരം ശബ്ദമുണ്ട്. യാക്കോബിന്റെ സന്തതികളുടെ ഇടയിൽ ഒരിക്കലും അതുണ്ടാകാതിരിക്കട്ടെ. ദൈവഭയമുള്ളവൻ ഇത്തരം തിന്മകളിൽ നിന്ന് അകന്നിരിക്കും. അവൻ പാപത്തിൽ മുഴുകയില്ല. അസത്യഭാഷണം ശീലിക്കരുത്, അത് പാപകരമാണ്. വലിയവരുടെ കൂടെ ആയിരിക്കുമ്പോൾ മാതാപിതാക്കന്മാരെ അനുസ്മരിക്കുക, അല്ലെങ്കിൽ നിന്നെ തന്നെ മറന്നുള്ള നിന്റെ പെരുമാറ്റത്തിൽ നീ അവരുടെ മുമ്പിൽ വിഡ്ഢിയാകും. ജനിക്കാതിരുന്നെങ്കിൽ എന്നാ നീ അപ്പോൾ ആഗ്രഹിക്കുകയും ജന്മദിനത്തെ ശപിക്കുകയും ചെയ്യും. നിന്ദനം ശീലിച്ചവൻ ജീവിതകാലത്ത് ഒരിക്കലും പക്വത നേടുകയില്ല. രണ്ട് കൂട്ടർ പാപം വർദ്ധിപ്പിക്കുന്നത് മൂന്നാമതൊരു കൂട്ടർ ക്രോധം ക്ഷണിച്ചു വരുന്നു. വികാരം കൊണ്ട് ചൊലിക്കുന്ന ഹൃദയം ആളുന്ന തീ പോലെയാണ്. ജീവിതം പൂർണ്ണമായി നശിപ്പിക്കുന്നത് വരെ അത് അടങ്ങുകയില്ല. ഭോഗാസക്തി കടമപ്പെടുന്നവൻ അഗ്നി ദഹിപ്പിക്കുന്നത് വരെ അതിൽ നിന്ന് സ്വതന്ത്രനാവുകയുമില്ല. വ്യഭിചാരിക്കെല്ലാം അപ്പവും മുതിരിക്കുന്നു. മരണം വരെ അവൻ പിന്മാറുകയില്ല. വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മഹത്യം ചെയ്യുന്നു. ആരാണ് എന്നെ കാണുക? ഇരുട്ട് എനിക്ക് മറയാണ്. വിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു. ആരും എന്നെ കാണുന്നില്ല. ഞാൻ എന്തിനു പേടിക്കണം? അത്യുന്നതൻ എന്റെ പാപങ്ങൾ പരിഗണിക്കുകയില്ല. മനുഷ്യനെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ. കർത്താവിന്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല. അവിടുന്ന് മനുഷ്യന്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് തന്നെ അവിടുന്ന് അത് അറിഞ്ഞിരിക്കുന്നു. സൃഷ്ടിക്ക് ശേഷവും അങ്ങനെ തന്നെ. ഈ മനുഷ്യൻ നഗരവീഥികളിൽ വെച്ച് സൃഷ്ടിക്കപ്പെടും. ഒട്ടും പ്രവേശിക്കാതിരുന്നിടത്ത് വെച്ച് പിടിക്കപ്പെടുകയും ചെയ്യും. ഭർത്താവിനെ ഉപേക്ഷിച്ച് അന്യിൽ നിന്ന് അവന് അവകാശം നൽകുന്ന സ്ത്രീയും തന്നെ. ഉള്ളത്തിനതിന്റെ നിയമം ലംഘിച്ച് ഭർത്താവിനെ വഞ്ചിച്ച് ഏർപ്പെട്ട് അന്യപുരുഷൻ നിന്ന് സന്താനങ്ങൾക്ക് ജന്മം നൽകി. അവളെ സമൂഹത്തിന് മുമ്പാകെ കൊണ്ടുവരും. അവളുടെ സന്താനങ്ങളുടെ മേൽ സൃഷ്ടി ഉണ്ടാകും. അവളുടെ കുഞ്ഞുങ്ങൾ വേരുപിടിക്കുകയോ ശാഖകൾ ഫലം പുറപ്പെടുവിക്കുകയോ ചെയ്യുകയില്ല. അവൾ അവശേഷിപ്പിക്കുന്നത് ശാപകസ്ഥമായ ഓർമ്മയാണ്. അവളുടെ അപകീർത്തിയും ആയുകയില്ല. കർത്തൃപയസേക്കാൾ ശ്രേഷ്ഠമോ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നതിനേക്കാൾ മധുരമോ ആയി മറ്റൊന്നില്ലെന്ന് അവളെ അതിജീവിക്കുന്നവൻ അറിയും. ദൈവത്തെ അനുസരിക്കുക വലിയ ബഹുമതിയും അവിടുത്തെ അംഗീകാരം ദീർഘായുസ്സുമാണ്. ജനത്തിന്റെ വാക്കുകൾ അവൾ തന്നെ പുകഴ്ചയാണ്. ജനത്തിന്റെ മധ്യത്തിൽ അവൾ മുഖത്ത് മാർജിക്കുന്നു. അത്യുന്നതന്റെ സഭയിൽ അവൾ വായു തുറക്കുന്നു. അവിടുത്തെ സൈന്യത്തിനും പാകെ അവൾ പ്രഘോഷിക്കുന്നു. അത്യുന്നതന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട മൂടി പോലെ ഞാൻ ഭൂമി ആവരണം ചെയ്തു. ഉന്നതങ്ങളിൽ ഞാൻ വസിച്ചു. മേഘത്തൂണിലായിരുന്നു എന്റെ സിംഹാസനം. ഞാൻ തനിയാകാശിക്കുകയും പാതാളത്തിന്റെ ആഴങ്ങളിൽ സഞ്ചരിക്കുകയും ചെയ്തു. ആഴിയിലെ അലകളിലും മൂഴിയിലും എല്ലാ ജനതകളിലും രാജ്യങ്ങളിലും എനിക്ക് ആധിപത്യം ലഭിച്ചു. ഇവയിലെല്ലാം ഞാൻ വിശ്രമസങ്കേതം അന്വേഷിച്ചു. ആരുടെ ദേശം വസിക്കണമെന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ സകലത്തിന്റെയും സിസ്താവ് എനിക്ക് കൽപ്പന നൽകി. എന്റെ സിസ്താവ് എനിക്ക് കൂടാരത്തിന് സ്ഥലം നിശ്ചയിച്ചിരുന്നു. അവിടുന്ന് പറഞ്ഞ യാക്കോബിൻ വാസമുറപ്പിക്കുക. ഇസ്രായേലിൽ നിന്റെ അവകാശം സ്വീകരിക്കുക. കാലം ആരംഭിക്കുന്നതിന് മുമ്പ് അവിടുന്ന് എന്നെ സൃഷ്ടിച്ചു. ഞാൻ അനന്തമായി നിലനിൽക്കുന്നു. വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ മുമ്പിൽ ഞാൻ ശുശ്രൂഷ ചെയ്തു. സിയോണിൽ ഞാൻ വാസമർപ്പിച്ചു. അങ്ങനെ പ്രിയങ്കരമായ നഗരത്തിൽ അവിടുന്ന് എനിക്ക് വിശ്രമം നൽകി. യെരുശലേമിൽ എനിക്ക് ആധിപത്യവും ഒരു ബഹുമാന്യ ജനതയുടെ ഇടയിൽ അവരുടെ അവകാശമായ കർത്താവ് ലോഹരിയിൽ ഞാൻ വേരുടച്ചു. ലെബനോനിലെ ഹെവദാർ പോലെയും ഹെർമോനിലെ സരളമരം പോലെയും ഞാൻ ഉയർന്നു. എൻഗേദിയിലെ ഇന്തപ്പന പോലെയും ജെറിക്കോയിലെ പനിനീർച്ചെടി പോലെയും ഞാൻ വളർന്നു. വയലിലെ ഒലിമരം പോലെയും നദീതടത്തിലെ വൃക്ഷം പോലെയും ഞാൻ പുഷ്ടി പ്രാപിച്ചു. ഇലവംഗം പോലെയും സുഗന്ധതൈലം പോലെയും ഞാൻ പരിമളം പരത്തി. വിശിഷ്ടമായ മീറ പോലെ ഞാൻ സൗരഭ്യം വീശി. നറും പശനം കുങ്കുമം ദൈവാലയത്തിലെ കുന്തുരുക്കം എന്നിവ പോലും ഞാൻ സുഗന്ധം പ്രസരിപ്പിച്ചു. കരുവേലമരം പോലെ ഞാൻ ശാഖ വീശുന്നു. എന്റെ ശാഖകൾ മഹത്വവും മനോഹരതയും നിറഞ്ഞവയാണ്. മുതിർച്ചെടി പോലെ എന്റെ മുകളങ്ങൾക്ക് ഞാൻ സൗന്ദര്യം പകരും. എന്റെ പുഷ്പങ്ങൾ മഹത്വമാർന്ന് സമൃദ്ധഫലമായി പരിണമിക്കുന്നു. എന്നെ അഭിലഷിക്കുന്നവൻ അടുത്തു വന്ന തൃപ്തിയാവോളം എന്റെ വിഭവങ്ങൾ ആസ്വദിക്കട്ടെ. എന്നെ സ്മരിക്കുന്നത് തേനേക്കാളും എന്നെ സ്വന്തമാക്കും തെൻകെട്ടേക്കാളും മാധുര്യം പകരും. എന്നെ പുഷിക്കുന്നവന്റെ വിശപ്പ് ശമിക്കുകയില്ല, പിന്നെയും ആഗ്രഹിക്കും. എന്നെ പാനം ചെയ്യുന്നവൻ വീണ്ടും അഭിലഷിക്കും. എന്നെ അനുസരിക്കുന്നവൻ ലജ്ജിതനാവുകയില്ല, എന്റെ സഹായത്തോട് അധ്വാനിക്കുന്നവൻ പാപത്തിൽ വീഴുകയില്ല. ഇതെല്ലാമാണ് അത്യുന്നത ദൈവത്തിന്റെ ഉടമ്പടി ഗ്രന്ഥം, യാക്കോബിന്റെ സമൂഹങ്ങൾക്ക് അവകാശമായി മോശ നമുക്ക് കൽപ്പിച്ചു നൽകിയ നിയമം. അത് മനുഷ്യരെ ഞാനും കൊണ്ടും പിശോൻ നദി പോലെ ആദ്യ പലകാലത്ത് ടൈഗ്രീസ് നദി പോലെയും നിറയ്ക്കുന്നു. യൂഫ്രട്ടീസ് പോലെയും വിളവെടുപ്പ് കാലത്ത് ജോർദാൻ പോലെയും അത് അവരെ ഞാനപൂരിതമാക്കുന്നു. അത് നൈൻ പോലെയും മുന്തി പഴുക്കും കാലത്ത് ഗീഹോൻ പോലെയും പ്രബോധനത്തെ പ്രവഹിപ്പിക്കുന്നു. ആദിമ മനുഷ്യൻ അവളെ പൂർണ്ണമായി അറിഞ്ഞില്ല. അവസാന മനുഷ്യനും അവളുടെ ആഴം വളർത്തുകയില്ല. അവളുടെ ചിന്ത സമുദ്രത്തെക്കാൾ വിശാലവും അവളുടെ പ്രബോധനം നഗാധത്തെക്കാൾ ആഴമേറിയതുമാണ്. നദിയിൽ നിന്നുള്ള തോട് പോലെയും ഉദ്യാനത്തിലേക്കുള്ള നീർച്ചാല് പോലെ ഞാൻ ഒഴുകി. ഞാൻ എന്റെ ഭുവനം നനയ്ക്കുകയും തോട്ടം കുതിർക്കുകയും ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു. ഇതാ എന്റെ തോട് നദിയായി, എന്റെ നദി സമുദ്രമായി. ഞാൻ വീണ്ടും എന്റെ ഉപദേശത്തെ പ്രഭാതം പോലെ പ്രകാശമാനമാക്കും. അതിന്റെ കാന്തി വിദൂരങ്ങളിലും പ്രസരിപ്പിക്കും. ഞാൻ ഇനിയും എന്റെ പ്രബോധനങ്ങൾ പ്രവചനം പോലെ പുരുത്തിരിയുകയും ഭാവി തലമുറകൾക്ക് നൽകുകയും ചെയ്യും. ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല ഉപദേശം തേടുന്ന എല്ലാവർക്കും വേണ്ടിയാണ് അധ്വാനിച്ചതെന്ന് അറിയുക. ദൈവമേ സ്വനയ്ക്ക് യോഗ്യമാകുന്നു. മറക്കുമോ
പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായ്ക്കും തന്റെ കുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവളാണ് ദൈവം തമ്പുരാൻ. പരിശുദ്ധൻ 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 ഉയരങ്ങൾ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നാമിരിക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാദൈവത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. മദ്രാസരത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചകളോടും നടത്തി വരുന്ന ഈ കേന്ദ്രഗിതമായ ടെലിഫോണിക് പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമുഖ്യോടും ആദരവോടും കൂടെ സ്വാഗതം ആശംസിക്കുന്നു. ഈ പ്രാർത്ഥന അനുഗ്രഹിതമായി നയിക്കുന്ന പ്രവാസത്തെ സാമൂഹമായി ആരാധിക്കുകയും സമ്മിക്കുകയും സ്ഥിതിക്കുകയും മാത്രമിരിക്കുകയും ചെയ്യും. ഈ പുസ്തകത്തിന്റെ വന്ന സജീവമായ ഇവർക്ക് നൽകുന്ന ഇടവകയുടെ പ്രചാരണത്തിനെ സ്നേഹാദരവോടുകൂടി ഈ പുസ്തകയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. കുടുംബങ്ങളുടെ പണികളിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയെ സംബന്ധിക്കുകയും ഇതിന് വളരെ ശ്രേഷ്ഠമായ നേതൃത്വം കൊടുക്കുന്ന എല്ലാ വന്നിയ വൈദിക സദസ്സരെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ ശുശ്രൂഷയിൽ സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ തിരുജന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട മാത്യുസച്ചനെ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ സമയത്ത് സ്വാഗതം ആശംസിക്കുന്നു. ചില സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥന നിരന്തരം സംബന്ധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇപ്പോഴെ അരവനിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ചേർന്ന് ഒരു ഗീതം ആലപിച്ച് തുടർന്ന് ശുശ്രൂഷ ആരംഭിക്കുന്നതാണ്. നമുക്ക് വളരെ എല്ലാവർക്കും പരിചയമുള്ള ദൈവകൃപയിൽ ആസ്വദിച്ച് എന്നുള്ള ഗീതം ദൈവസന്നിധിയിൽ ചേർന്ന് നമുക്ക് ഇപ്പോഴേ ആനന്ദിച്ച എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവന്റെ വഴികളെ ഞാൻ അറിഞ്ഞ് എന്റെ ജീവിതം മുഴുവൻ അവനെ അനുസന്ധം ചെയ്യും, വളരെ ചേർന്ന് നടക്കും എന്ന് ഉള്ള ഒരു അനന്ത ഗീതമാണ് ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ചേർന്ന് ജീവസന്നിധിയിൽ പാട്ടുമാണ്.
തിരുമാർവിൽ മാറി ഞാൻ
ശക്തിയെരിഞ്ഞൊരിക്കൽ തീരുമാറിൽ വറ നേടും ഞാൻ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 സ്തുതി. കർത്താവിന്റെ തിരുനാമത്തിൽ ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേക്ക് വേണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, കർത്താവേ നിനക്ക് സ്തുതി. ഭാവികളായ നിന്റെ അടിയാരോട് കരുണയിൽ നമസ്കാര രാജാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരേണമേ. നല്ല ദുരുഷ്ടത്തിലെ പോലെ ഭൂമിയിലുമാകേണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് അറിയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളെ ഞങ്ങളോട് ശ്രമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെ യാതൊന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും നീക്കി നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം.
കർത്താവിനോടുകൂടെയും
എന്റെ ഉദരഫലമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ള എണ്ണമേ. ആമീൻ.
അർക്കുമോ തന്റെ വിശുദ്ധ റൂഹ മൂലം ഞങ്ങളെ ആശ്വസിപ്പിച്ചവനായി കാരുണ്യവാനും സകല ആശ്വാസത്തെ നൽകുന്നവനുമായ ദൈവമേ, തന്റെ പരിശുദ്ധ സ്ലീഹന്മാരുടെ മേൽ തീനാവുകൾ പോലെ തന്റെ പരിശുദ്ധ റൂഹ വസിച്ചതായി നേരത്ത് നിന്റെ മുമ്പാകെ നിന്ന് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ നീ യോഗ്യരാക്കി തീർത്തത് കൊണ്ട് നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. മനുഷ്യ സ്നേഹമുള്ളവനായ കർത്താവേ, പരിശുദ്ധ റൂഹായുടെ കൃപ ഞങ്ങളെ ഞങ്ങളിലേക്ക് നീ കൽപ്പിച്ചയക്കണമേ. അതിനാൽ ആത്മാവിന്റെയും ശരീരത്തിന്റെയും സർവമാലിന്യങ്ങളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ആത്മീയ പ്രകാരം നടക്കുകയും ജഡമോഹങ്ങളെ നിവർത്തിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് ആത്മീയ നടപടികളിലേക്ക് ഞങ്ങളെ നീ മാറ്റണമേ. ഞങ്ങളുടെ ആയുഷ്കാലമെല്ലാം വിശുദ്ധിയോടും നീതിയോടും കൂടെ നിന്നെ ശുശ്രൂഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ആത്മാവിനെ നിന്റെ ദയവ് കൊണ്ടും ഞങ്ങളുടെ അറിവിനെ നിന്റെ വിശ്വാസം കൊണ്ടും ഞങ്ങളുടെ വിചാരങ്ങളെ നിന്റെ വിശുദ്ധി കൊണ്ടും ഞങ്ങളുടെ വായെ നിന്റെ സ്തുതിപ്പുകൾ കൊണ്ടും ഞങ്ങളുടെ നാവിനെ നിന്റെ സ്തോത്രങ്ങൾ കൊണ്ടും നിറയ്ക്കണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ അകൃത്യങ്ങളെ മോചിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ഞങ്ങളുടെ ആയുഷ്കാലമെല്ലാം എന്നേക്കും ഞങ്ങളെ നിന്റെ ദൈവത്തിന് വെടിപ്പുള്ള ആലയമായിട്ടും വാസസ്ഥലമായിട്ടും ആക്കി തീർക്കണമേ. ആമീൻ.
ഏകദൈവത്തിന്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ വിശ്വാസികളെ, നമ്മുടെ ബുധനാഴ്ച തോറും നടക്കുന്ന ഈ പ്രാർത്ഥനാ സംഗമത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ക്രിസ്തുമസിന്റെ നോമ്പിന്റെ അനുഭവത്തിലൂടെ സഭ കടന്നു പോവുകയാണ്. യേശു ക്രിസ്തുവിന്റെ ജന്മപ്പെരുന്നാളിന് വേണ്ടി നാം എല്ലാവരും ഒരുങ്ങുന്ന സമയം കൂടിയാണിത്. ജന്മപ്പെരുന്നാളിന്റെ ദിവസങ്ങളിലേക്ക് നാം കടന്നു വരുന്നു. എന്നാൽ അതിനു മുമ്പായിട്ട് അലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ ദൃഷ്ടിയോടുകൂടി അനുഷ്ഠിക്കേണ്ട വലിയ ഒരു പെരുന്നാൾ ക്രിസ്തുമസിന് മുമ്പായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതേതാ? തോമാശ്ലീഹായുടെ ദുഃഖറോണം. ഡിസംബർ മാസം 21-ാം തീയതി
അടുത്ത ഞായറാഴ്ച സോമാശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തിന്റെ പെരുന്നാളാണ്. നാളെ ഡിസംബർ മാസം 18 അദ്ദേഹം കുന്തമേറ്റതിന്റെ ഓർമ്മയാണ്. എതിരാളികളിൽ നിന്നും കുന്തമേറ്റ് പീഡിപ്പിക്കപ്പെട്ട് 3 ദിവസം വേദന കൊണ്ട് പിടഞ്ഞ് അങ്ങനെ 3 ദിവസം യേശുക്രിസ്തു കടയിലായിരുന്നതുപോലെ 3 ദിവസം പീഡ സഹിച്ച് ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. 21-ാം തീയതി ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ളതാണല്ലോ ചരിത്രം നമ്മൾക്ക് നൽകുന്ന തോമാശ്ലീഹായെ പറ്റിയുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അന്ത്യത്തെ പറ്റിയുള്ള പാഠം എന്ന് പറയുന്നത്. ഈ ആഴ്ച വിശുദ്ധനായ തോമാശ്ലീഹായുടെ ഓർമ്മയുടെ ദിവസങ്ങൾ ചിന്തിക്കുവാനുള്ള ആഴ്ചയാണ്. സഭ ഏറ്റവും വലിയ പെരുന്നാളായിട്ട് കൊണ്ടാടേണ്ട ദിവസവുമാണ് ഡിസംബർ മാസം 21. കാരണം അന്ന് അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് കടന്നുപോയി. എന്റെ ഈ ലോക ശുശ്രൂഷ അവസാനിപ്പിച്ചു. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഭാരതത്തിന് മൊത്തമായിട്ടും അഭിമാനിക്കാവുന്ന ഒരു സംഗതിയാണ് അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം കൊണ്ട് പാവനമായി ചേർന്ന ഒരു ഭൂമിയാണ് ഭാരതം. ഒരുപക്ഷെ അത് ക്ലെയിം ചെയ്യാവുന്ന അനേകം രാജ്യങ്ങളൊന്നും ലോകത്തില്ല. അപ്പോസ്തലന്മാരുടെ രക്തസാക്ഷ്യം കൊണ്ട് റോമാ സാമ്രാജ്യത്തിന് പുറത്ത് അങ്ങനെ ഒരു രാജ്യത്തിന് ക്ലെയിം ചെയ്യുവാൻ തന്നെ സാധിക്കുന്നത് ഭാരതത്തിന് മാത്രമായിട്ടുള്ള ഒരു സംഗതിയാണ്. ആ ഒരു നിലയിൽ മലങ്കര സഭയെ സംബന്ധിച്ച് ഡിസംബർ മാസം 21 എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിനമായിട്ട് നാം അനുഷ്ഠിക്കേണ്ട സംഗതിയാണ് നമുക്കറിയാം. പക്ഷേ തോമാശ്ലീഹായുടെ പെരുന്നാൾ കൊണ്ടാടുന്നത് കൂടുതലും ജൂലൈ മാസം 3-ാണ്. കാരണം അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പുകൾ എഡേസയിലേക്ക് കൊണ്ടുപോയി അവര് അത് അവിടെ പ്രതിഷ്ഠിച്ച് ഇതിന്റെ ഓർമ്മ അവിടെ പെരുന്നാൾ കൊണ്ടാടുന്നത്. സുറിയാനി സഭാ പാരമ്പര്യത്തിൽ അവരുടെ കലണ്ടർ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ തുടങ്ങിയത് കൊണ്ട് ജൂലൈ 3 നമ്മുടെയും പെരുന്നാളായിട്ട് മാറി. അങ്ങനെയാണ് ജൂലൈ 3 പ്രാധാന്യം വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ജൂലൈ 3 ബന്ധപ്പെട്ട് തോമാശ്ലീഹായുടെ ജീവിതത്തിൽ പ്രത്യേകമായിട്ട് അർത്ഥമുള്ള ഒരു സംഗതിയാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം 8-ാം ദിവസം വീണ്ടും 2-ാമത് മറ്റു ശിഷ്യന്മാർക്ക് ആദ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമാശ്ലീഹ അവിടെ ഇല്ലായിരുന്നു. 2-ാമത് വീണ്ടും പ്രത്യക്ഷപ്പെടുമ്പോൾ എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്ന ഏറ്റവും വലിയ ഒരു ക്രിസ്റ്റോളജിക്കൽ ഡിക്ലറേഷൻ തോമാശ്ലീഹ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഉയർപ്പിന് ശേഷമുള്ള പുതു ഞായറാഴ്ച തോമാശ്ലീഹായുടെ പെരുന്നാളായിട്ട് കൊണ്ടാടുന്ന പാരമ്പര്യം. അങ്ങനെയാണ് പുതു ഞായറാഴ്ചക്ക് സെന്റ് തോമസിന്റെ പ്രാധാന്യം. പുതു ഞായറാഴ്ച സെന്റ് തോമസ് ഡേ ആയിട്ട് മിക്ക പള്ളികളും അനുഷ്ഠിക്കുകയും പെരുന്നാളായിട്ട് കൊണ്ടാടുകയും ചെയ്യുന്നുണ്ട്. പുതു ഞായറാഴ്ചക്ക് അങ്ങനെ ഒരു പ്രാധാന്യം വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ആരാധനാ വർഷം പ്രധാനമായിട്ടും 3 ദിവസങ്ങൾ തോമാശ്ലീഹായുടെ പേരിൽ പെരുന്നാളായിട്ട് നാം കൊണ്ടാടുന്നുണ്ട്. 1 ജൂലൈ 3 തോമാശ്ലീഹായുടെ പെരുന്നാൾ കൊണ്ടാടുന്നു. പുതു ഞായറാഴ്ച തോമാശ്ലീഹായുടെ പെരുന്നാൾ കൊണ്ടാടുന്നു. അതോടൊപ്പം തന്നെ ഡിസംബർ മാസം 21 പെരുന്നാൾ കൊണ്ടാടുന്നു. എങ്കിലും ഈ പുതു ഞായറാഴ്ചയ്ക്കും ജൂലൈ 3 കൂടുതൽ പ്രാധാന്യമുണ്ട്. കൂടുതൽ പ്രാധാന്യം മീൻസ് മലങ്കര സഭയിൽ സർവ്വസാധാരണമായിട്ട് ആ ദിവസങ്ങളാണ് പെരുന്നാൾ കൊണ്ടാടുന്നത്. ഡിസംബർ 21 ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമെങ്കിലും അതിന് വലിയ പ്രാധാന്യം നാം കൊടുക്കുന്നില്ല. കാരണം നമുക്ക് ഒരു പെരുന്നാളൊക്കെ കൊണ്ടാടുമ്പോൾ അതിന്റെ ആഘോഷമൊക്കെ നടക്കണമെങ്കിൽ ഇച്ചിരി പെരുന്നാൾ സദ്യ ഉണ്ടാകണം, അതിന് ഇറച്ചിയും മീനും ഒക്കെ വേണം. അത് നോമ്പിന്റെ ഇടയിലാകുമ്പോൾ സാധ്യമാകയില്ല. അതുകൊണ്ട് ഡിസംബർ 21 നാം അങ്ങനെ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. മറ്റ് ദിവസങ്ങൾ നോമ്പിന്റെ ദിവസങ്ങൾ അല്ലാത്തത് കൊണ്ട് നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കുകയും അങ്ങനെ പെരുന്നാൾ കൊണ്ടാടുകയും ചെയ്യും. നമ്മുടെ പെരുന്നാളിന്റെ പ്രാധാന്യത്തിന്റെ മാനദണ്ഡം എന്താണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ അത് ഇടയാകുന്ന സംഗതിയാണ്. എങ്ങനെയാണ് നമ്മൾ പെരുന്നാളിന്റെ മാനദണ്ഡങ്ങൾ ക്രമീകരിക്കുന്നത്? അങ്ങനെയാണ് ഡിസംബർ 21 അപ്രധാനമായി മാറുകയും മറ്റ് രണ്ട് ദിവസങ്ങളിലും പ്രാധാന്യത്തോടെ വരുവാൻ തക്കവണ്ണം ഇടയാകുകയും ചെയ്തു. ഇത് ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം എന്നുള്ള നിലയിൽ ഡിസംബർ 18 ഡിസംബർ 21 വനഗ്രഹസഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ദിവസങ്ങളാണെന്ന് ഓർമ്മിപ്പിക്കുവാൻ തക്കവണ്ണം ഞാൻ സൂചിപ്പിച്ചു എന്ന മാത്രം. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ദൈവവചനം സംസാരിക്കുന്നത്, ധ്യാന പ്രസംഗം നടത്തുന്നത് ബഹുമാനപ്പെട്ട ബിറ്റി മാത്യു അച്ഛനാണ്. അച്ഛൻ തുമ്പവൻ സ്വദേശിയാണ്. തുമ്പവൻ ഭദ്രാശ്രമത്തിലെ അംഗമാണ്. ഇപ്പോൾ പെൻസിൽവാനിയയിലെ ടീക്കുൻ സെമിനാരിയിലെ എം ടി അച്ഛനെ പഠിക്കുന്നു. അച്ഛനെ എനിക്ക് നല്ലവണ്ണം പരിചയമുള്ള ആളാണ്. കോട്ടയം സെമിനാരിയിൽ അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാഗ്പൂർ സെമിനാരിയും കോട്ടയം സെമിനാരിയും തമ്മിലുള്ള എക്സ്ചേഞ്ച് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നാഗ്പൂരിൽ ഒരു സെമസ്റ്റർ കാലം അവിടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അങ്ങനെ എനിക്ക് നല്ലവണ്ണം പരിചയമുണ്ട്. അച്ഛനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേരിലും പ്രത്യേകമായിട്ട് ഞാനും അദ്ദേഹത്തെ ഈ വെനസ്ഡേ പ്രയർ ഫെലോഷിപ്പിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് ബഹുമാനപ്പെട്ട ബിറ്റി മാത്യു അച്ഛൻ ധ്യാന പ്രസംഗം നടത്തുന്നതുമായി
സുവിശേഷ ഗീതങ്ങളിലെ 334-ാമത്തെ ഗീതം ചേർന്ന് പാടാം. നമ്മുടെ അന്തരംഗം ദൂരെ നിന്ന് ഗ്രഹിക്കുകയും നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മോട് കൂടെയിരിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ വലിയ കൃപകളെ ഓർത്ത് ദൈവത്തെ നമുക്ക് ചേർന്ന് സ്തുതിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 334-ാമത്തെ ഗീതം, ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം.
ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണും ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, കരതെറ്റി കടലാകെ ഇളകുമ്പോൾ അഴലുമ്പോൾ മറപറ്റി അണയുമെൻചാരേ, കരതെറ്റി കടലാകെ ഇളകുമ്പോൾ അഴലുമ്പോൾ മറപറ്റി അണയുമെൻചാരേ, തകരുന്ന തോണിയും ആഴിയിൽ താഴാതെ കരപറ്റൻ കരം നൽകും ദൈവം, തകരുന്ന തോണിയും ആഴിയിൽ താഴാതെ കരപറ്റൻ കരം നൽകും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ഉയരത്തിൽ ഉലഞ്ഞിടും തരുക്കളിൽ ഒളിക്കുമ്പോൾ ഉയർന്നെന്നെ ക്ഷണിച്ചിടും സ്നേഹം, കനിഞ്ഞന്റെ വിരുന്നീനു മടിയാകൻ ഭവനത്തിൽ കടന്നെന്നെ പുണർനീടും ദൈവം, കനിഞ്ഞന്റെ വിരുന്നീനു മടിയാകൻ ഭവനത്തിൽ കടന്നെന്നെ പുണർനീടും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, മനന്തൊന്നു കണ്ണു നീർത്തരംഗമായി തൂകുമ്പോൾ കനമുള്ളൻ പാപങ്ങൾ മായ്ക്കും. മനം മാറ്റും ശുദ്ധമായി ഹിമം പോലെ വെണ്മയ കനിവുള്ളൻ നിത്യേന ദൈവം. മനം മാറ്റും ശുദ്ധമായി ഹിമം പോലെ വെണ്മയ കനിവുള്ളൻ നിത്യേന ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവേ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, പതിർമാറ്റി വിളവേൽക്കാൻ യജമാനെത്തുമ്പോൾ പതിർകൂട്ടി വിധിയോതും നേരം. അവനവൻ വിതയ്ക്കുന്ന വിത്തിൻ പ്രതിഫലം അവനായാളം നേടും ദൈവം. അവനവൻ വിതയ്ക്കുന്ന വിത്തിൻ പ്രതിഫലം അവനായാളം നേടും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവേ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം.
ത്രിയേക ദൈവത്തിന്റെ തന്നെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യോസേബിയോസ് തിരുമേനി, മന്ദിരായ വൈദികരെ, നേന്ദ്രജ്ഞ വിശ്വാസികളെ, പൗരസ്ത്യ ഓർത്തഡോക്സ് ആരാധന പ്രാർത്ഥനകൾ ദൈവീകരണ ലക്ഷ്യത്തിൽ അധിഷ്ഠിതവും ദൈവ സ്വഭാവത്തെ ശാംസീകരിക്കുന്നതുമാണെന്ന് നമുക്ക് നേരത്തെ അറിയാം. ഏത് ആരാധനയിലായാലും പ്രാർത്ഥനയിലായാലും വ്യക്തികളുടെ വൈകാരിക സംതൃപ്തിയോ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണമോ അല്ല, മറിച്ച് ദൈവം എന്ന ഏക ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥനകളുടെയും ആരാധനയുടെയും ലക്ഷ്യമെന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആവുന്നിടത്തോളം അനുഭവിച്ച് സായുജ്യമടയാൻ വെമ്പൽ കൊള്ളുന്ന ഒരു തലമുറയിലാണ് നമ്മളേവരും ജീവിക്കുന്നത്. അതായത് നാശോന്മുഖമായ ഒരു ഉപഭോഗ സംസ്കാരത്തിന്റെ മായാവലയത്തിലാണ് സമൂഹവും സഭയും, ഞാൻ ഉൾപ്പെടുന്ന സമൂഹമൊക്കെ. ഇന്നത്തെ മാതൃഭൂമി പത്രത്തിലെ ഒരു വാർത്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. എഴുത്തുകാരിയായിരിക്കുന്ന സുഗതകുമാരി എഴുതിയിരിക്കുന്നു, പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പിശാച് മനുഷ്യനാണെന്ന് വീണ്ടും തെളിയിക്കുകയാണ്. ഇത് അവരെ എഴുതുവാനുള്ള കാരണം, നമുക്കറിയാം കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ നടന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ കൂട്ടക്കുരുതിയാണ്. നമ്മളെ പത്രങ്ങൾ വായിക്കുമ്പോഴും ഏത് മീഡിയകൾ തുറക്കുമ്പോഴും ഇന്ന് തിന്മകളുടെ വാർത്തയാണ്. ദുർവർത്തമാനത്തിന്റെ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ വേദപുസ്തകങ്ങളിൽ കഴിഞ്ഞ ആഴ്ചകളിലും ഈ ആഴ്ചകളിലൊക്കെ നാം വായിച്ചു കേൾക്കുന്നത് സദ്വർത്തമാനത്തിന്റെ ഒരു സന്ദേശമാണ്. എവിടെ നോക്കിയാലും ദൈവദൂതന്മാരും ദൈവമനുഷ്യരും സർവലോകത്തിന്റെയും രക്ഷകനായ പുത്രന്റെ ജനനത്തെ കുറിച്ച് പറയുകയാണ്. എന്നാൽ ഇന്ന് നാം ജീവിക്കുമ്പോൾ എവിടെയും മരണവും തിന്മയും മാത്രം. ഓർത്തഡോക്സ് വിശ്വാസം നമ്മളെ പഠിപ്പിക്കുന്നത് മരണം, അതായത് ഡെത്ത് ഡസ് നോട്ട് എക്സിസ്റ്റ്. That was abolished 2000 years ago, when that might the Son of God, the second person of the Holy Trinity, received flesh and bones in the small town of Bethlehem through the Virgin Mary, and the predictions of the prophets were fulfilled. Athavinte priya shishanaya Yohannan eliya ഒരു വാക്യം മാത്രമാണ് ഇന്നത്തെ ശ്രദ്ധയ്ക്കായിട്ട് വെക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1:14. And the Word was made flesh and dwelt among us, full of grace and truth. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. പ്രിയമുള്ളവരെ, നമുക്ക് ഒരിക്കൽ കൂടെ നമ്മളെ ദൈവം നമ്പുരാൻ ഈ ഒരു വലിയ രഹസ്യത്തിന്റെ പെരുന്നാളിലേക്ക് നമ്മളെ വീണ്ടും വരുവാൻ തക്കവണ്ണം ദൈവം നമ്പുരാൻ ഒരവസരം കൂടെ നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ എത്ര വേഗം നമ്മുടെ ഇടയിൽ നിന്ന് പോവുകയും നമ്മുടെ പ്രിയപ്പെട്ടവര് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോവുകയും ചെയ്തു. എന്നാൽ സാമ്യങ്ങളില്ലാത്ത ഒരു വലിയ ചരിത്രം ലോക ചരിത്രത്തിലേക്ക്, ആ വലിയ രഹസ്യത്തിലേക്ക് വീണ്ടും ദൈവം നമ്പുരാൻ നമ്മളെ വിളിച്ചു വേർതിരിക്കുമ്പോൾ നമ്മുടെ ചിന്ത, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പാകെ എനിക്ക് വെക്കാനുള്ള ഒരു ചോദ്യം, എന്നോട് തന്നെ എനിക്കുള്ള ചോദ്യം ഇത് മാത്രമാണ്. നമ്മൾ Are we ready to celebrate this great feast? നമ്മൾ കർത്താവിന്റെ തിരുജനനമാകുന്ന ഈ വലിയ പെരുന്നാൾ ആഘോഷിക്കാൻ തയ്യാറാണോ എന്നുള്ളതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5 ഭാഗ്യാവസ്ഥകളെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അതിലെ ഒരു വാക്യം മാത്രം വായിക്കുകയാണ്. Blessed are the pure in heart, for they shall see God. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ക്രിസ്മസ് എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ ഒക്കെയും രക്ഷയ്ക്ക് വേണ്ടി ദൈവം നമ്പുരാൻ ഭൂമിയിലേക്ക് അവതരിച്ചു എന്നുള്ളതാണ്. വിശുദ്ധനായ അത്തനാസിയോസ് എഴുതിയിരിക്കുന്നത്, In order to make man receptive of divinity, he became poor, in order that we through his poverty might become rich. He descended that he might raise us up. He was tempted that we might conquer. He accepted the worst to give us the best. നമ്മളെ എല്ലാ തിന്മയിൽ നിന്നും, താഴ്ചയിൽ നിന്നും, ദുരിതത്തിൽ നിന്നും ദൈവം നമ്പുരാൻ നമ്മെ വിളിച്ച് വേർതിരിക്കുകയാണ് ഈ വലിയ ഒരു അത്ഭുതത്തിൽ കൂടെ. എന്നാൽ പലപ്പോഴും ദൈവത്തെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ഭാഗ്യാവസ്ഥയിൽ നമ്മളെ സുവിശേഷകൻ ഓർപ്പിക്കുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസിന്റെ വലിയ സന്തോഷം നമ്മൾ ആഘോഷിക്കുവാൻ തുടങ്ങിയാണ്. നമ്മളുടെ ആരാധനകള്, നമ്മുടെ ആഘോഷങ്ങളൊക്കെ. എന്നാൽ വളരെ സത്യമായിട്ടും ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത്, Blessed are the pure in heart, for they shall see God. ഹൃദയശുദ്ധിയുള്ളവർക്ക് മാത്രമേ ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കർത്താവിന്റെ തിരുജനനം നമ്മുടെ ഹൃദയങ്ങളിലാണ് ഉണ്ടാകേണ്ടത്. അത്തനാസിയോസ് വീണ്ടും ഇതിനെ കുറിച്ച് പറയുന്നത്, As a dirty mirror does not reflect, so the unclean heart of man does not receive God. അശുദ്ധമായിരിക്കുന്ന, മലിനമായിരിക്കുന്ന ഒരു കണ്ണാടി ഒരിക്കലും റിഫ്ലക്ട് ചെയ്യത്തില്ല. അതുപോലെ തന്നെ അശുദ്ധമായിരിക്കുന്ന ഹൃദയവും ഒരിക്കലും ദൈവത്തെ സ്വീകരിക്കില്ല എന്ന് പരിശുദ്ധനായ അത്തനാസിയോസ് നമ്മളെ ഓർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഹൃദയശുദ്ധിയുള്ളവരായി ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ നമ്മുടെ പാപങ്ങളെ കുറിച്ച് ഓർത്ത് ദൈവസന്നിധിയിൽ പാപമോചനം പ്രാപിച്ചെങ്കിൽ മാത്രമേ ദൈവത്തെ കാണുവാനും ഈ വലിയ പെരുന്നാള് ആഘോഷിക്കുവാനും നമുക്ക് ഇടയാവുകയുള്ളൂ. സെന്റ് ജോൺ ക്രിസോസ്റ്റം പറയുന്നത്, That sin is like dust, and though we close the windows and doors of our houses, the dust gets on the furniture. The same way, sin visits us when we don't want it. നമ്മുടെ ഭവനത്തിന്റെ വാതിലുകളും കതകളൊക്കെ അടച്ചിരുന്നാലും കൂടി നമ്മളുടെ ഫർണിച്ചറുകളിലൊക്കെ വന്നിരിക്കും. പ്രത്യേകിച്ച് ഡൽഹി ഭദ്രാസനത്തിലൊക്കെ സേവനം വസിക്കുമ്പോൾ ഒക്കെ നമുക്കറിയാം, ഇന്ത്യയിലെല്ലാം അറിയാം, നമ്മൾ എത്ര അടച്ചിട്ടാലും കൂടി ഉള്ളിലേക്ക് കയറി വരും. നമുക്ക് എത്ര വേണ്ടായെങ്കിലും, അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ പാപം എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടായെങ്കിലും അത് നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ഹൃദയങ്ങളിലേക്കും നമ്മുടെ വിചാരങ്ങളിലേക്കും പ്രവൃത്തികളിലേക്കും കടന്നു വരും. ഇതിനെ മാറ്റിയെങ്കിൽ മാത്രമേ ദൈവത്തെ സ്വീകരിക്കുവാനും ദൈവത്തിന്റെ യഥാർത്ഥമായ ആത്മാവ് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മളെ പിതാക്കന്മാർ ഓർപ്പിക്കുന്നത്, നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ യഥാർത്ഥമായ അനുതാപമുണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ യേശുവിനെ കാണുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇന്ന് പക്ഷേ വി സെലിബ്രേറ്റ് ക്രിസ്മസ് വിത്തൗട്ട് കൺഫെഷൻ, വിത്തൗട്ട് ഫോർഗിവ്നെസ് ആൻഡ് വിത്തൗട്ട് ലവ്. സോ ക്രിസ്മസ് വിൽ ബി ക്രിസ്മസ് വിത്തൗട്ട് ക്രൈസ്റ്റ് ഇൻ അവർ മൈൻഡ് ആൻഡ് സോൾ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഇപ്രകാരം ദൈവത്തെ പൂർണ്ണമായിട്ട് അറിയുവാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് മനുഷ്യൻ എപ്രകാരം ദൈവം ജഡമായെങ്കിലും ആ ജഡം നമ്മുടെ മരണത്തെ ദൂരീകരിക്കുകയായിരുന്നു. ഈ ലോകത്തിന്റെ മരണത്തെയും എല്ലാം ദൂരീകരിച്ചുകൊണ്ട് മനുഷ്യനെ വീണ്ടെടുപ്പിലേക്ക് നയിക്കുന്ന ആ വലിയ സന്തോഷം ഇന്നും മനുഷ്യന് സാധ്യമായിട്ടില്ല. കാരണം മനുഷ്യൻ ഇപ്പോഴും പിശാചിന്റെ പ്രവൃത്തിയിൽ, പാപത്തിൽ കൂടെ തന്നെ കടന്നു പോവുകയാണ്. നമുക്കറിയാം നമ്മുടെ സമയങ്ങളെ തന്നെ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്, ബിഫോർ ക്രൈസ്റ്റ് ആൻഡ് ആഫ്റ്റർ ക്രൈസ്റ്റ്. നമ്മള് ദിവസം വായിക്കുമ്പോൾ അറിയാം, ബിഫോർ ക്രൈസ്റ്റ് ഈസ് ദ പീരിയഡ് ഓഫ് ഫോളൻ വേൾഡ്. അദാമ്യ പാപവും മറ്റു പാപങ്ങളെല്ലാം മനുഷ്യകുലത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആഫ്റ്റർ ക്രൈസ്റ്റ് ഈസ് ദ പീരിയഡ് ഓഫ് ദി റിസറക്ഷൻ ആൻഡ് റിഡംപ്ഷൻ. അതാണ് യെശയ്യാ പ്രവചകനും മീകാ പ്രവാചകനും സക്രിയാ പ്രവാചകനും യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചൊക്കെ പ്രവചിച്ചത്. ഈ പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ്, നമ്മുടെ റിസറക്ഷൻ റിഡംപ്ഷൻ യേശു ക്രിസ്തുവിന്റെ ജനനത്താല് ഉണ്ടാകണം. എന്നാൽ ഇന്ന് മനുഷ്യൻ അവന്റെ പ്രവൃത്തികൾ മൂലം ദൈവത്തെയും കോപിപ്പിച്ചുകൊണ്ട് രാജിന്റെ പ്രവൃത്തിയിൽ മുന്നോട്ട് പോവുകയാണ്. അവിടെയാണ് സാക്ഷ്യമില്ലാതെ പോകുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ചുരുങ്ങിയ സമയത്ത് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുകയും കരോളിങ്ങിനും മറ്റു കാര്യങ്ങളിലും ഇപ്പം പിന്നെ തിരുമനം സമർപ്പിച്ചതുപോലെ നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നത് പോലും നോമ്പ് സമയത്ത് ആഘോഷിക്കുവാനായിട്ട് നമുക്ക് താല്പര്യമില്ല. മറിച്ച് നമുക്ക് ആഘോഷങ്ങളും ആർഭാടങ്ങളും അമിത ആഹാരങ്ങളൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്നാൽ ദൈവസന്നിധിയിൽ ദൈവത്തെ കാണുവാനും ദൈവത്തെ സ്വീകരിക്കുവാനും നമുക്ക് കഴിയുന്നത് യഥാർത്ഥമായ ഹൃദയശുദ്ധിയുള്ളവർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ ചോദ്യം നിങ്ങളുടെ മുമ്പാകെ വെക്കുകയാണ്, നമ്മൾ ഈ വലിയ പെരുന്നാളിനെ ആഘോഷിക്കുവാനായിട്ട് റെഡിയാണോ? ആ പെരുന്നാളിനെ സ്വീകരിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങൾ ശുദ്ധമാക്കപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ ഹൃദയമാകുന്ന കണ്ണാടി പാപം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ഈ വലിയ പെരുന്നാൾ ആഘോഷിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധമാക്കുവാനും നമ്മുടെ മനസ്സുകളെ നിർമ്മലീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അല്ലാതെ നമ്മൾ ആഘോഷങ്ങൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മൾ ഈ ജാതിന്റെ ലോകത്ത് മാത്രം ജീവിക്കുന്നവരായിട്ട് തീരും. ആദ്യം ഓർപ്പിച്ചതുപോലെ പൗരസ്ത്യ ഓർത്തഡോക്സ് ആരാധനയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ ആത്മസംതൃപ്തിയോ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണമോ ഒന്നുമല്ല എന്നാണ് പിതാക്കന്മാർ ഓർപ്പിക്കുന്നത്. ദൈവീകരണം, ഡെയിഫിക്കേഷൻ എന്ന് പറയുന്ന ആ വലിയ പ്രോസസ്സിലേക്കാണ് ജീവിതത്തിലേക്ക് നമ്മെ ദൈവം നമ്പുരാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ഒരു വലിയ തുടക്കമായിട്ടെങ്കിലും നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ട് വലിയ ഒരു പാപമോചനത്തിന്റെയും കുമ്പസാരത്തിന്റെയും അവസരമായിട്ട് ഈ നേറ്റിവിറ്റി പീരീഡിനെ നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതാണ് ദൈവസന്നിധിയിൽ എനിക്ക് പറയുവാനുള്ളത്. ദൈവനമ്പുരാൻ നമുക്ക് അതിന് കൃപ നൽകട്ടെ, നമ്മുടെ പാപങ്ങളെ മായ്ക്കട്ടെ, നമ്മുടെ തിന്മകളെ കഴുകിക്കളയട്ടെ. അങ്ങനെ ഹൃദയശുദ്ധിയുള്ളവരായി ദൈവത്തെ കാണുവാനും ഈ വലിയ ലോകത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ അത്ഭുതമാണ് ദൈവനമ്പുരാന് ഈ ലോകത്തിൽ മനുഷ്യനായി ജനിച്ചു എന്നുള്ളത്. അതിനെ ആഘോഷിക്കുവാനും അതിൽ സംബന്ധികളാകുവാനും ദൈവനമ്പുരാൻ ഇട നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇതിനവസരം തന്ന തിരുമനസിനോടും ബഹുമാനപ്പെട്ട രാജേഷത്തിനോടും ആ ഭദ്രാസനത്തിലെ എല്ലാ അതിന്റെ വൈദികരോടും സ്നേഹം നിറഞ്ഞ വിശ്വാസികളോടും നന്ദി അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 1-ാം അധ്യായം
34 വാക്യം ആധാരമായി എടുത്തുകൊണ്ട് വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തെ പറ്റിയുള്ള യോഹന്നാൻ ശ്ലീഹായുടെ വിവരണമാണ് 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ ശ്ലീഹായുടെ ക്രിസ്തുവിന്റെ ജന്മത്തെ പറ്റിയുള്ള വിവരണം അത് വളരെ ഫിലോസോഫിക്കലായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയാം. യേശു ക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി മർക്കോസ് എവൻഗേലിയോസൻ ഒന്നും വിവരിച്ചിട്ടില്ല, പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം 2 അധ്യായങ്ങളിൽ വളരെ ദീർഘമായ ഒരു വിവരണമുണ്ട്. ക്രിസ്തുവിന്റെ ജനനവും യോഹന്നാൻ സ്നാപകന്റെ ജനനം മുതൽ അതിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നറേഷനാണ് സുവിശേഷത്തിൽ കാണുന്നത്. യോഹന്നാൻ മത്തായി ശ്ലീഹായുടെ സുവിശേഷം മറ്റൊരു ശൈലിയിലാണ് എഴുതിയിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം ദീർഘമായിട്ടുള്ള സുവിശേഷമാണ്. അത് കന്യാമറിയാമിന്റെ പേഴ്സ്പെക്റ്റീവിലാണ്, സെയിന്റ് മേരിയുടെ പേഴ്സ്പെക്റ്റീവിലാണ്, സ്ത്രീയുടെ പേഴ്സ്പെക്റ്റീവിലാണ് അതിന്റെ നറേഷൻ. കന്യാമറിയാമിന്റെ അടുക്കൽ വരുന്നതും കന്യാമറിയാമിന്റെ അടുക്കൽ ദൂതൻ വരുന്നതും യേശുക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി പറയുന്നതും കന്യാമറിയാം എലിസബത്തിനെ കാണാൻ പോകുന്നതും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സംസാരിക്കുന്നതും കന്യാമറിയാമിനെ പ്രധാന ബിന്ദുവാക്കിക്കൊണ്ടുള്ള ഒരു നറേഷനാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം കാണുന്നത്. എന്നാൽ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 1-ാം അധ്യായം നമ്മൾ നോക്കിയാൽ അത് അവിടെ ദൈവത്തിന്റെ അരുളപ്പാട് ലഭിക്കുന്ന കന്യാമറിയാമിനല്ല. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മാലാഖ വന്ന് പറയുന്നത് ആരോടാ? കന്യാമറിയാമിനോട് വന്ന് പറയുന്ന ഇതാ പറയുന്നത്. എന്നാൽ ഇവിടെ ഒരു പുരുഷന്റെ പേഴ്സ്പെക്റ്റീവിലാണ് മത്തായി ശ്ലീഹായുടെ നറേഷൻ എന്ന് പറയുന്നത്. ജന്മത്തെ പറ്റിയുള്ള നറേഷൻ പുരുഷന്റെ പേഴ്സ്പെക്റ്റീവിലാണ്. അവിടെ ജോസഫിന്റെ അടുക്കൽ ഒന്നാണ് യേശു ക്രിസ്തുവിന്റെ ജന്മത്തെ പറ്റി. ദാവീദിന്റെ മകനായ ജോസഫെ ഇതിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ നീ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ജന്മത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് അവിടെ പറയുകയാണ്. അത് ജോസഫിന്റെ പേഴ്സ്പെക്റ്റീവിലുള്ള ഒരു നറേഷനാണ്. പക്ഷെ അത് ഒരു ചെറിയ വളരെ ബ്രീഫായിട്ടുള്ള രണ്ടു വാക്യങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ ജന്മത്തെ പറ്റിയുള്ള മുഴുവൻ കാര്യങ്ങളും അവിടെ വിവരിച്ചു കഴിഞ്ഞു. എന്നാൽ യോഹന്നാൻ ശ്ലീഹ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പേഴ്സ്പെക്റ്റീവാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ യഹോവയാം ദൈവത്തിന്റെ പേഴ്സ്പെക്റ്റീവിൽ തന്നെയാണ്. ഒന്ന് പുരുഷന്റെ പേഴ്സ്പെക്റ്റീവിൽ, ഒന്ന് സ്ത്രീയുടെ പേഴ്സ്പെക്റ്റീവിൽ, ഒന്ന് യോഹന്നാൻ ശ്ലീഹായുടെ യേശു ക്രിസ്തുവിന്റെ ജന്മത്തെ പറ്റിയുള്ള നറേഷൻ. അത് വചനം ജഡമായി തീരുന്ന അല്ലെങ്കിൽ സ്വർഗം ഭൂമിയിലേക്ക് വരുന്ന ആ പേഴ്സ്പെക്റ്റീവിലാണ്. 3 നറേഷനും ഒന്ന് തന്നെയാണ്, ഒരേ കാര്യമാണ് പറയുന്നത്. പക്ഷേ 3 different perspectives. അപ്പൊ അതിൽ യോഹന്നാൻ ശ്ലീഹായുടെ നറേഷൻ വചനം ഇവിടെ ജോസഫും മേരിയും ഒന്നും പ്രസക്തമേ അല്ല. ആ പേരുകളെ അവിടെ ഇല്ല. ജോസഫും അവിടെ ഇല്ല, മേരിയും ഇല്ല, ഒന്നുമില്ല. ജോസഫും മേരിയും ഒക്കെ വളരെ അപ്രസക്തമായ ചില മീഡിയ മാത്രം. അത് ചില ഈ നമ്മൾ ഈ പോസ്റ്റ്മാൻ എന്നൊക്കെ പറയത്തില്ലേ, പോസ്റ്റ്മാൻ എഴുത്തു കൊണ്ട് തരുന്നു. പക്ഷെ എഴുത്താ പ്രധാനം അല്ലേ? അല്ലെങ്കിൽ അയാൾ കൊണ്ടുവരുന്ന പ്രധാനം, അല്ലെങ്കിൽ അയാൾ കൊണ്ടുവരുന്ന ചെക്കാണ് പ്രധാനം. ഏത് പോസ്റ്റ്മാനായാലും അത് ഫെഡക്സ് കൊണ്ടുവന്നാലും UPS കൊണ്ടുവന്നാലും ആര് കൊണ്ടുവന്നു കഴിഞ്ഞാലും നമുക്ക് വിഷയമൊന്നുമില്ല അല്ലേ? പക്ഷെ ഇയാൾ ഉണ്ടെങ്കിൽ സംഗതി നടക്കുള്ളൂ. UPS ആണെങ്കിലും ഫെഡക്സ് ആണെങ്കിലും ഈ സംഗതി നടക്കണമെന്നുണ്ടെങ്കിൽ ഈ ഏതെങ്കിലും ഒരാള് വേണം. അപ്പൊ അതുകൊണ്ട് യോഹന്നാൻ ശ്ലീഹായെ സംബന്ധിച്ചിടത്തോളം ഈ കരിയർ ഏതാണെന്നുള്ളതൊരു വിഷയമേ അല്ല. അതുകൊണ്ട് ആ പേരുകളെ അവിടെ പറയുന്നില്ല. വചനം ജഡമായി തീർന്നു,
മറ്റേ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ആ വചനം കൊണ്ടുവരുന്ന ആളെ പറ്റിയും വചനം വരുന്ന വഴി വചനം കൊണ്ടുവരുന്ന ഗബ്രിയൽ മാലാഖ കേൾക്കുന്ന കന്യമറിയാം, അത് വചനം ജഡം ധരിക്കുന്ന കന്യമറിയാം, അതിന്റെ ത്യാഗനകൾ ഇതെല്ലാം തന്നെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ യോഹന്നാൻ ശ്ലീഹായെ സംബന്ധിച്ചിടത്തോളം അതൊന്നും തന്നെ പ്രശ്നമേ അല്ല, ഒരു 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 വിഷയമല്ല. വചനം ജഡമായി തീർന്നു, വചനം ജഡമായി തീർന്നു, അത് ആരിലൂടെ എങ്ങനെ എപ്പോൾ ഇതൊന്നും തന്നെ വിഷയമല്ല. അതുകൊണ്ടാണ് അച്ഛൻ അത് പറഞ്ഞ, അത് ജഡമായി തീർന്നതിന് ഒരു പദ്ധതിയുണ്ട്. ആരിലൂടെ എങ്ങനെയാണെന്ന് വന്നു കഴിഞ്ഞാലും ജഡമായി തീരുന്നതിന് ഒരു ഒരു പ്രത്യേകതയുണ്ട്. അത് എന്തിന്, അതിന്റെ ഒരു പർപ്പസ് ഉണ്ട്. അതാണ് പ്രധാനം, അതാണ് പ്രധാനം. എന്തിനു വേണ്ടിയാണ് അത്? ഈ ഭൂമിയിൽ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. എന്തിനു വേണ്ടി? കൃപയും സത്യവും നിറയുവാനായി. കൃപയും സത്യവും നമ്മുടെ ഇടയിൽ നിറയുവാനായി, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അതാണ് ഈ പരവിന്റെ അല്ലെങ്കിൽ മനുഷ്യാവതാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത്. ദൈവം മനുഷ്യനായി തീർന്നു. അത് കന്യകമറിയാമിലൂടെ ആയാലും ജോസഫിന്റെ തീരുമാനത്തിലൂടെ ആയാലും മറ്റേത് തരത്തിലൂടെ ആയാലും വചനം ജഡമായി തീരുന്നതിന്റെ പിന്നിൽ ഒരു സംഗതിയുണ്ട്. ആ സംഗതി എന്ന് പറയുന്നത്, അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. കാരണം നാമും കൃപയും സത്യവും നിറഞ്ഞവനായി വളരുവാൻ തക്കവ, കൃപയും സത്യവും നിറഞ്ഞവരായി രൂപാന്തരപ്പെടുവാൻ തക്കവ. ഓരോ ദിവസവും അച്ഛൻ പറഞ്ഞല്ലോ, ഓരോ ദിവസവും നാം കേൾക്കുന്ന വാർത്ത ഞെട്ടിക്കുന്ന, ഒരിക്കലും മനുഷ്യൻ ചെയ്യാത്ത പ്രവൃത്തികളൊക്കെ മനുഷ്യൻ ചെയ്യുന്നു, ഒരിക്കലും മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്തതായ അല്ലെങ്കിൽ മനുഷ്യന്റെ ചിന്തയിൽ കൂടി വരാൻ പാടില്ലാത്തതായ പ്രവൃത്തികൾ മനുഷ്യൻ ചെയ്യുന്നു. നമ്മള് പെഷവാറിൽ പാകിസ്ഥാനിൽ കണ്ട അത് ലോകത്ത് ഒരു മനുഷ്യനും ചിന്തിക്കാൻ കൂടി പാടില്ലാത്ത കാര്യങ്ങളാണ്. എത്രയെത്ര കുഞ്ഞുങ്ങളാണ്. ഓർത്തുമൊക്കെ ക്രിസ്മസ് സീസണിൽ നടക്കുമ്പോ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഹെറോദാവ് ഇങ്ങനെ ഒരു കൽപ്പന ഇറക്കിയിരുന്നു. ഇന്ന് താലിബാനാണ് കൽപ്പന ഇറക്കിയതെങ്കിൽ, ഹെറോദാവ് ഒരു കൽപ്പന ഇറക്കിയിരുന്നു, 2 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നോളാൻ, 2 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നോളാൻ അന്ന് ഒരു കൽപ്പന ഇറക്കിയിരുന്നു. അങ്ങനെയുള്ള ലോകത്ത് ക്രിസ്തു കൃപയും സത്യവും നിറഞ്ഞവനായി ജീവിച്ചു. അതുകൊണ്ട് വളരെ പ്രസക്തമാണ് യേശു ക്രിസ്തുവിന്റെ ജനനം. ലോകത്ത് ഇന്നും വളരെ പ്രസക്തമാണ്. ക്രിസ്തുമസിന്റെ അർത്ഥവും വ്യാപ്തിയും എല്ലാം അവിടെയാണ് നമുക്ക് ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. അന്നത്തെ പോലെ തന്നെ ഇന്നും മനുഷ്യൻ കാടത്തമായിട്ട് മൃഗീയമായിട്ട് അല്ലെങ്കിൽ പൈശാചികമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും മനുഷ്യനും അവൻ രൂപപ്പെടുത്തുന്ന സംവിധാനങ്ങളും ഉണ്ട് എന്ന് പറയുമ്പോ എങ്ങനെ ലജ്ജിക്കാതിരിക്കും. യേശുക്രിസ്തുവിന്റെ ജനനം നമ്മൾക്ക് നൽകുന്ന സന്ദേശം, അതിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്, കൃപയും സത്യവും നിറഞ്ഞവനായി ഈ തിന്മയുടെ ലോകത്ത് അവൻ ജനിച്ചു. എന്തിനു വേണ്ടിയോ കൃപയും സത്യവും നിറഞ്ഞവനായി നാം എല്ലാവരും ആയി തീരുവാൻ തക്കും. കൃപയും സത്യവും ഉള്ളവരായി വചനം ജഡമായി തീർന്നു. ആ വചനം നമ്മളിൽ ജഡമായി തീരണം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഭൂമിയിൽ സമാധാനം എന്ന് പറയുമ്പോ എല്ലാവർക്കും സമാധാനം എന്ന് പറയുന്നില്ല, എല്ലാവർക്കും സമാധാനം ഉണ്ടാകത്തില്ല. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള അല്ലെങ്കിൽ ഈ സമാധാനം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു ഗോഡ്. സമാധാനം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു ഗോഡ്. ഓൺലി ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. ദൈവവുമായി ബന്ധപ്പെട്ടോ ദൈവപ്രസാദവുമായി ബന്ധപ്പെട്ടോ കിടക്കുന്ന ഒരു അതിന്റെ ഒരു ഫ്രൂട്ടാണ് സമാധാനം എന്ന് പറയുന്നത്. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഇതാണ് വചനം. ഈ വചനം നമ്മളിൽ ജഡമായി ജീവിക്കുകയും കൃപയും സത്യവും നിറഞ്ഞവരായി നമുക്കും വളരുവാൻ തക്കവണ്ണം ഇടയാകുന്ന ഒരു ക്രിസ്മസ് നമുക്ക് ഉണ്ടാകട്ടെ എന്ന് ഹൃദയമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ബഹുമാനപ്പെട്ട ബി ടി മാത്യുവച്ചനോടുള്ള സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതുമായിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 123-ാമത്തെ ഗീതം ചേർന്ന് നമുക്ക് പാടാം. ദൈവത്തിന്റെ ദയയെ കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നതായ വലിയ ഗീതം. ദൈവനാമത്തിൽ നാം ഒന്നിച്ചു കൂടുമ്പോ ദൈവത്തിന്റെ നാമം ആമോദമായി നമുക്ക് ധ്യാനിക്കാം എന്ന് തുടങ്ങുന്നതായ ഗീതം നമുക്ക് ചേർന്ന് പാടാം. ദൈവത്തിൻ നാമത്തിൽ നാം
ദൈവത്തിൻ നാമത്തിൽ നാം ചേർന്നിടും സമയങ്ങളിൽ മോദമായി ധ്യാനിച്ചിടാം തന്റെ വൻ കൃപകൾ ദിനവും മോദമായി ധ്യാനിച്ചിടാം തന്റെ വൻ കൃപകൾ ദിനവും കുന്നുകളാകം നീടിലും മഹാപാർവതം മാറിയിടിലും തന്റെ ദയ എന്നും ശാശ്വതമേ തന്റെ ആശ്രയമേ തന്റെ ദയ എന്നും ശാശ്വതമേ തന്റെ മക്കൾക്കാശ്രയമേ ദൈവത്തിൻ നാമത്തിൽ നാം ചേർന്നിടും സമയങ്ങളിൽ മോദമായി ധ്യാനിച്ചിടാം തന്റെ വൻ കൃപകൾ ദിനവും മോദമായി ധ്യാനിച്ചിടാം തന്റെ വൻ കൃപകൾ ദിനവും ശ്രീയോനിലവൻ നമുക്കായി ആദിശ്രേഷ്ഠമോലക്കല്ലായി ശ്രീയോനിലവൻ നമുക്കായി ആദിശ്രേഷ്ഠമോലക്കല്ലായി തന്നോടു ചേർന്നു നാമം തന്റെ ജീവകല്ലുകളായിടാം തന്നോടു ചേർന്നു നാമം തന്റെ ജീവകല്ലുകളായിടാം ദൈവത്തിൻ നാമത്തിൽ നാം ചേർന്നിടും സമയങ്ങളിൽ മോദമായി ധ്യാനിച്ചിടാം തന്റെ വൻ കൃപകൾ ദിനവും മോദമായി ധ്യാനിച്ചിടാം തന്റെ വൻ കൃപകൾ ദിനവും കർത്തൻ തൻ വരവിൻ നാളിൽ തന്റെ കാന്തയം നമ്മെ ചേർത്തിടും കർത്തൻ തൻ വരവിൻ നാളിൽ തന്റെ കാന്തയായി നമ്മെ ചേർത്തിടും എന്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കും തന്റെ മാവോടു ചേർന്നിടുമേ എന്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കും തന്റെ മാവോടു ചേർത്തിടുമേ ദൈവത്തിൻ നാ കൃപകൾ ദിനവും ബോധമായി ധ്യാനിച്ചിടാം. തന്റെ വൻ കൃപകൾ ദിനവും
ദിനത്തോടെ നമുക്ക് അതോടൊപ്പം തന്നെ രോഗികളായിട്ട് പേര് പറഞ്ഞിരിക്കുന്ന ആളുകളെയൊക്കെ നമുക്ക് ഇങ്ങനെ തുറക്കാം. കുഞ്ഞിക്കോള്, പാപ്പരച്ചൻ, പൊന്നമ്മ, ജോ, അതുപോലെ തന്നെ പൊടിയൻ, ചിക്കൻ ഫോക്സ് ബാധിച്ച് ബ്രെയിനിൽ വളരെ തകരാറ് ബാധിച്ച് വളരെ സീവിയറായിട്ട് കഴിയുന്ന കുടുംബങ്ങളുടെ ജോസ് ഹാർട്ടിലാണ് 10-49 വയസ്സുള്ള വ്യക്തിയാണ്. അദ്ദേഹം പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹത്തെ പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ബ്രെയിൻ ട്യൂമറിന്റെ ചികിത്സയിൽ കഴിയുന്ന രാജി, അതുപോലെ തന്നെ ബ്രെയിൻ ട്യൂമർ ചികിത്സയൊക്കെ കഴിഞ്ഞ് സുഖം പ്രാപിച്ചു വരുന്ന ആലീസ്, അതുപോലെ തന്നെ ശരീരത്ത് പ്രയാസം അനുഭവിക്കുന്ന മറ്റൊരു ആലീസ്, ഏകദൈവ സന്നിധിയിൽ വാർത്ത നമുക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. പറയ്ക്കുമോ, ഞങ്ങളെ സ്നേഹിക്കുന്ന കരുണയുള്ള പുതിയ ദൈവമേ, ഞങ്ങളുടെ ശ്രേഷ്ഠമായ തിരുജനനത്തെ വീണ്ടും ഞങ്ങൾ സന്തോഷപൂർവ്വം വരവേൽക്കാൻ ഒരുങ്ങുമ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് പേദരക്ഷ്യങ്ങൾ അവതരിച്ച തിരുജനനത്തിന്റെ മഹത്വം, അന്ധകാരത്തെ നീക്കി പ്രകാശം രൂപപ്പെടുത്തിയെടുത്ത അവിടുത്തെ അശ്രേഷ്ഠമായ ആത്മീയ അനുഭവവും ഇത് കൊണ്ടാടുന്ന ഞങ്ങളിലും ഞങ്ങളുടെ ഹൃദയങ്ങളിലും ഞങ്ങൾ ആരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരുടെ ഹൃദയങ്ങളിലും ആ പ്രകാശത്തെ പരത്തുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ഈ അനുഗ്രഹീതമായ ദിവസം വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുവാനും ശാന്തമായി അങ്ങയുടെ തിരുവചനം കേൾക്കുവാനും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ജീവിതത്തെ ആത്മീയ പൂർണ്ണതയിൽ പരിവർത്തിച്ച് നടത്തുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഒരുക്കിത്തുന്ന ഈ ധന്യമായ നിമിഷത്തെ അവർ സ്തുതിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നാലും ഞങ്ങളുടെ മനസ്സും ഞങ്ങളുടെ ചിന്തയും ഞങ്ങളുടെ ആത്മാവും അങ്ങയുടെ കരുണയുടെയും സ്നേഹത്തിന്റെയും ഊഷ്മളതയിൽ കേന്ദ്രീകരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളെ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പേര് പറയപ്പെട്ട രോഗികളും അതുപോലെ തന്നെ ഞങ്ങളുടെ ഓർമ്മയിൽ വിവിധ സ്ഥലങ്ങളിൽ പ്രയാസമനുഭവിക്കുന്ന ഇതുവരെയുള്ള രോഗത്തിന്റെ കാഠിന്യം മൂലം ദുഃഖമനുഭവിക്കുന്ന വേദന അനുഭവിക്കുന്ന എല്ലാ വ്യക്തികളെയും ഞങ്ങളുടെ കർമ്മയുടെ കടലിന്റെ മുമ്പാകെ താളുകളൊക്കെ അപേക്ഷിക്കുന്നു. കണ്ണുനീരോടെ സമീപിക്കുന്നവരെ ഒരു നാളും തള്ളിക്കളയാത്ത കരുണയുള്ള പിതാവാകുന്നതാണ്. ഇരുമ ഞങ്ങൾ കുറവുള്ളവരാണെങ്കിലും കുറ്റമുള്ളവരാണെങ്കിലും ഞങ്ങളുടെ അപേക്ഷ കേൾക്കാൻ തക്കവണ്ണം തിരുവനന്തപുരം കഴിയണമേ. എപ്പോഴും ഞങ്ങളെ അവിടുന്ന് കരുതുകയും ഞങ്ങളെ സ്നേഹിക്കുകയും വാത്സല്യിക്കുകയും അനുദിമിഷം ഞങ്ങളെ നടത്തുകയും ചെയ്യുന്ന അങ്ങയുടെ ആർദ്ര കരുണയോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയിലുള്ള സ്തുതിയും അങ്ങയിലുള്ള സ്തോത്രങ്ങളും മനസ്സിലമായി നിലനിൽക്കാൻ തക്കവണ്ണം അവർ ഞങ്ങളെ ശ്രദ്ധിക്കുകയും ഞങ്ങളെ നയിക്കുകയും നടത്തുകയും ചെയ്യണമേ. രോഗബാധിതരായ പ്രയാസം അനുഭവിക്കുന്ന ഈ പ്രിയപ്പെട്ട വ്യക്തികളൊക്കെയും അവിടുന്ന് താങ്ങുകയും അങ്ങയുടെ സൗഖ്യദായകമായ ഭക്ഷണം അവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്യണമേ. വേദനയുടെ തീവ്രതയിലും ദൈവമുഖം കണ്ട് ബലപ്പെടുവാൻ തക്കവണ്ണം അവരെയൊക്കെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സൗഖ്യത്തിന്റെയും എല്ലാ ബലത്തിന്റെയും ഉറവിടം അങ്ങയാകുന്നു. അങ്ങയിൽ കൂടി സന്തോഷവും സമാധാനം കണ്ടെത്തുവാൻ തക്കവണ്ണം ഞങ്ങളെ അവർക്ക് സഹായിക്കണമേ. രോഗം എത്ര തന്നെ കാഠിന്യമായിരുന്നാലും മനഃപ്രമാണ് ദൈവ സാന്നിധ്യത്തിൽ നിന്നും അല്ലെങ്കിൽ ദൈവസ്പർശനത്തിൽ നിൽപ്പിക്കുന്ന സുഖം എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് അതനുഭവിച്ച് മറ്റുള്ളവർക്കും ആ ദൈവിക സ്പർശനത്തിന്റെ മഹത്വം വെളിപ്പെടുത്തത്തക്കവണ്ണം എല്ലാ രോഗികളെയും അവരുടെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അനേകം പിഞ്ചു കുഞ്ഞുങ്ങളും മരണപ്പെട്ട ദുഃഖം അനുഭവിക്കുന്ന ഭവനങ്ങളെ രൂപ സമർപ്പിക്കുന്നു. അന്ന് ഈ ലോകത്തിന്റെ നായകനായി ഇന്ന് നിലനിൽക്കാൻ തക്കവണ്ണം സഹായിക്കണമേ. ദുഷ്ടതയുടെ വിത്ത് പാകുന്ന എല്ലാ പൈശാചിക വിപത്തുകളെയും നടത്തുന്ന എല്ലാ വ്യക്തികളെയും ഈ ഭൂമത്വം മുടക്കി നീക്കി സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും അനശ്വരമായ സന്തോഷത്തിന്റെയും യാഥാർത്ഥ്യത്തെ നിലനിർത്തത്തക്കവണ്ണം അങ്ങയുടെ രാജ്യം ഈ ഭൂമിയിൽ അനുനിമിഷം വളരുവാനും ശക്തി പ്രാപിക്കാനും ഒന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ തരങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഉറ്റവര് അപകടം മൂലമോ മറ്റു കാരണങ്ങളോ നഷ്ടപ്പെട്ട് ദുഃഖം അനുഭവിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെയൊക്കെയാണെന്ന് ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ദൈവമേ, സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ സഭയെ അനുഗ്രഹിക്കണമേ. ഇസ്രായേൽ ജനങ്ങളെ നയിച്ച് അവരെ ദൈവജനമാക്കി രൂപാന്തരപ്പെടുത്തിയതുപോലെ ഈ സഭയെ അവിടുന്ന് വിളച്ച് വേർതിരിക്കുകയും ഈ സഭയിൽ കൂടി പ്രപഞ്ചത്തെ മുഴുവൻ രൂപാന്തരത്തിലൊക്കെ വന്ന ആത്മീയ ശോഭയുള്ള കൂട്ടായ്മയായിരുന്നു രൂപാന്തരപ്പെടുത്തണേ. എന്നെ നയിക്കുന്ന വലിയ ബാബാതിരുവിനെയും എല്ലാ പിതാക്കന്മാരെയും എല്ലാ വിശ്വാസികളെയും തിരുമുമ്പ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഭദ്രാസനത്തെവർക്കുന്നു, നയിക്കുന്ന മെട്രോപോളിസവർക്ക് പ്രാർത്ഥിക്കുന്നു, വന്ന് ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. അങ്ങയുടെ നാമവും അങ്ങയുടെ പ്രവൃത്തിയും ഈ ലോകത്തിൽ പഞ്ചാതമാകത്തക്കവണ്ണം, ശ്രദ്ധയോടെ പ്രവർത്തിക്കാൻ തക്കവണ്ണം എല്ലാവരെയും അവിടെ ശക്തിപ്പെടുത്തണമേ. ആത്മീയ ഉണർവോടെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ എല്ലാ കുഞ്ഞുങ്ങളെയും അവർക്ക് പ്രാർത്ഥിക്കുന്നു, ദൈവ ചൈതന്യവും ആത്മനിറവോളം വരാൻ ജീവിക്കാൻ തക്കവണ്ണം നീ അവരെ സഹായിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അവർക്ക് പ്രാർത്ഥിക്കുന്നു, അവർക്കെയും പഠിക്കാനുള്ള ബുദ്ധിയും കഴിവും പ്രകാശവും വെളിച്ചം നൽകി അവർ വഴിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ യുവാക്കന്മാരെയും യുവതികളെ അവർക്ക് പ്രാർത്ഥിക്കുന്നു, ദൈവഭയമുള്ളവരായിട്ടും ദൈവാശ്രയ ബോധമുള്ളവരായിട്ടും ദൈവ നൽകിയിരിക്കുന്ന ജീവിതവും ജീവനവും ആരോഗ്യവും ദൈവമഹത്വത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്നുള്ള നിഷ്ഠയോടുകൂടി പ്രവർത്തിപ്പാൻ സഹായിക്കണമേ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ദൈവമേ എല്ലാ കുടുംബങ്ങളിലും അങ്ങയുടെ ശാന്തിയും അനശ്വരമായ സമാധാനവും പ്രകാശിക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ. കുടുംബ ബന്ധങ്ങളുടെ ആഴത്തെ നശിപ്പിക്കുന്ന സ്നേഹമില്ലായ്മ, പരസ്പര വൈരുദ്ധ്യം, അസൂയ, കോപം, ക്രോധം, ദുഷ്ടത, ഇതുപോലെയുള്ള പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും എല്ലാ കുടുംബങ്ങളെയും അവന് വിമോചിപ്പിക്കുകയും ഭവനം ദൈവിക പർദീസയാണെന്നുള്ള ബോധ്യത്തോടുകൂടി അതിനെ ഉപയോഗപ്പെടുത്തുവാൻ തക്കവണ്ണം, കൈകാര്യം ചെയ്യുവാൻ തക്കവണ്ണമുള്ള ആത്മവെളിച്ചം എല്ലാവർക്കും പ്രദാനം ചെയ്യണമേ. പ്രത്യേകിച്ച് മാതാപിതാക്കളെ അവർക്ക് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടയിലും നാട്ടിലുള്ള എല്ലാ മാതാപിതാക്കളെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. വാർദ്ധിക്കുമ്പോൾ മൂലമുള്ള പ്രയാസങ്ങളിൽ നിന്നൊക്കെ അവരെ അതിജീവിപ്പാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന ബലവും ദൈവ സാന്നിധ്യത്തിന്റെ ഉറപ്പും ഇവരെ പ്രദാനം ചെയ്യണമേ. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ അവർക്ക് പ്രാർത്ഥിക്കുന്നു. കുടുംബ ഭദ്രതയ്ക്ക് നിദാനമാകുന്ന വിധത്തിൽ അവർക്ക് അനുയോജ്യരായ പങ്കാളികളിൽ ഇരുപ്പാനും കുടുംബമായി തന്നെ മഹത്വപ്പെടുത്തുന്ന ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപകളും ചുരിഞ്ഞു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിഞ്ഞ് പല നാളുകളായിട്ടും കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ അവർക്ക് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ അവരുടെ കണ്ണീരിനെ അങ്ങ് മാനിക്കുകയും സന്തോഷിക്കത്തക്കവണ്ണം നല്ലവരും ദൈവാശ്രയ ബോധമുള്ളവരുമായ സന്താനങ്ങളെ നൽകുവാൻ തക്കവണ്ണം തിരുമല സഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന അനേകം മക്കളെ അവർക്ക് പ്രാർത്ഥിക്കുന്നു. നല്ല ഉപജീവനത്തിലുള്ള വഴി അവർക്ക് അവിടെ തുറന്നു കൊടുത്ത് അവരെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. ജോലി ചെയ്യുന്നവർക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യവും ജോലി സ്ഥിരതയും നല്ല സംരക്ഷണവും ലഭിക്കാൻ തക്കവണ്ണം ഇവരെയൊക്കെ സഹായിക്കണം. ഈ ദേശത്തെ അവർക്ക് പ്രാർത്ഥിക്കുന്നു, മാതൃദേശത്തെ അവർക്ക് പ്രാർത്ഥിക്കുന്നു, അവരുടെ പ്രണാധികളെ അവർക്ക് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും ദൈവാശ്രയ ബോധത്തോടെ പ്രവർത്തിപ്പാൻ തക്കവണ്ണം, ദൈവരാജ്യ മഹോന്നതിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ തക്കവണ്ണം എല്ലാവരെയും സഹായിക്കണമേ. പുതിയ ഒരു വർഷത്തിലേക്ക് ഞങ്ങൾ ഒരുങ്ങുമ്പോൾ അങ്ങയോട് മാത്രം ചേർന്ന് നടക്കത്തക്കവണ്ണം അങ്ങയോടുള്ള വിശുദ്ധിയിൽ വളരുവാൻ തക്കവണ്ണം ഞങ്ങളെയൊക്കെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഞങ്ങളുടെ നോട്ടങ്ങളിലും ചിന്തകളിലും വാക്കുകളിലും പ്രവർത്തനങ്ങളിലും അറിഞ്ഞു അറിയാതെ വന്നുപോയ എല്ലാ പിഴകളും തെറ്റുകളും കുറ്റങ്ങളും അവിടെ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ. വേദലഹീവൻ അവിടുന്ന് ജനിച്ചതുപോലെ ഞങ്ങളുടെ ഹൃദയവും ഞങ്ങളുടെ ഭവനവും ഞങ്ങളുടെ ഇടവകയുമൊക്കെ വിശുദ്ധമാക്കപ്പെടുകയും ആ വിശുദ്ധിയിൽ ഓരോ നിമിഷങ്ങളും അവിടുന്ന് പുനർജനിപ്പാൻ തക്കവണ്ണം ആത്മീയ നവോന്നതങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കണമേ, നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും പിഴകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കണമേ. പ്രത്യേകിച്ച് ഇന്ന് തിരുവചനം ഘോഷിച്ച അവിടുത്തെ അഭിഷിക്തനെ അവർക്ക് പ്രാർത്ഥിക്കുന്നു, അവിടെ നയിക്കണമേ. നിങ്ങളുടെ സന്നിധിയിൽ വിശുദ്ധിയോടും നന്മയോടും പ്രവർത്തിക്കാൻ തക്കവണ്ണം ആവശ്യമായിരിക്കേണ്ട എല്ലാ കൃപകളും ചുരിഞ്ഞു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും തമ്പുരാനെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഈ കൂട്ടായ്മ ഒരനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഒന്ന് ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾക്ക് പരസ്പരം കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവിക സ്നേഹത്തിന്റെയും ചൈതന്യത്തിന്റെയും ആ ശ്രേഷ്ഠമായ ഭാവം ഞങ്ങളിൽ നിന്ന് നിലനിൽപ്പാൻ തക്കവണ്ണം ഈ കൂട്ടായ്മ അതിനൊരു മുഖാന്തരമായി തീരുവാൻ തക്കവണ്ണം സഹായിക്കണമേ. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നീക്കണമേ, നന്മയിലേക്ക് നയിക്കണമേ. ഒരിക്കൽ കൂടി ഞങ്ങളെ എല്ലാവരെയും നേരത്തെ മുമ്പാകെ വീട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, സഹായിച്ച് ഞങ്ങൾ അനുദർഷം നടത്തണമേ. അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന ക്രിസ്മസിന്റെ പിതാള വിളക്കുകയും ഞങ്ങളുടെ കിടവകളിലും ഞങ്ങളുടെ ഭവനങ്ങളിലും പുതിയ വെളിച്ചം പകരത്തക്കവണ്ണം അങ്ങയുടെ സാന്നിധ്യവും അനുഗ്രഹങ്ങളും കൂടി ഉണ്ടായിരിക്കണമേ. പ്രത്യേകിച്ച് അങ്ങയുടെ സന്നിധി ജീവിച്ച അവിടുത്തെ ദാസനും ഞങ്ങളുടെ പിതാവുമായ പരിശുദ്ധ മർത്തോമാ ശ്ലീഹായുടെ മധ്യസ്ഥത ഞങ്ങൾക്കും പ്രത്യേകിച്ച് ആ പിതാവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും കാവലും അഭയസ്ഥാനമായിരിക്കാൻ തക്കവണ്ണം സംഗതിയാക്കണമേ. ഞങ്ങൾ നിന്നെ നിന്റെ പിതാവിനെ നിന്റെ പരിശുദ്ധാത്മാവിനെ ഇന്ന് വന്നാളും സ്തുതിച്ചു വളർത്തുവാനായിട്ട് തന്നെ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റൂഹായുടെ സംബന്ധവും ആവാസവും ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് സംബന്ധിച്ചിരിക്കുന്നതിന്റെ മക്കളെല്ലാവരോട് ഇവിടെ എല്ലാ പ്രാർത്ഥനകളോടും വ്യാജനങ്ങളോടും ഞങ്ങൾ ഇന്ന് പ്രത്യേകമായിട്ട് പേരോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടും ഭവനങ്ങളിലും ആശുപത്രികളിലുമായി കഴിയുന്ന എല്ലാ രോഗികളോടും അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും എല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ.
ഈ പ്രാർത്ഥനയിൽ സംബന്ധിച്ച എല്ലാ ദൈവമക്കളോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് എപ്പോഴും ഇതിന് വേണ്ട നിർദ്ദേശങ്ങളും ഒക്കെ നൽകി ഇതിനെ ധൈര്യപ്പെടുത്തി നടത്തുന്ന അസീനത്തിന് മനസ്സിലുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരോടും പ്രത്യേകിച്ച് ഇന്ന് നമ്മളെ തിരുവചന ശുശ്രൂഷ നിയമാക്കി തീർത്ത ബഹുമാനപ്പെട്ട ബിപി മാത്യു അച്ഛനോടുള്ള നന്ദി സ്നേഹവും കടപ്പാടും ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. അതുപോലെ തന്നെ നിരന്തരം ഇത് സംബന്ധിക്കുക അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്ന എല്ലാ വിശ്വാസികളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുകയും അവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഇത് റെക്കോർഡ് ചെയ്യുന്ന മനോജ്, അതോടൊപ്പം വേദവസം വായിച്ച രാജൻ, ഇവരോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ഇവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുവാനാകട്ടെ. ആമേൻ.